വ്യവഹാരം ഒരു ക്രിയ ആണെന്ന് ഭക്തിൻ സിദ്ധാന്തിക്കുന്നു. യന്ത്രങ്ങൾ കോഡുകൾ കൈമാറുന്നത് മനുഷ്യർ സംസാരിക്കുന്നതും ഒരുപോലെയല്ല. അഭിസംബോധനയുടെ അവരബോധമാണ് ഭാഷണം. മൂർത്തന ഭാഷമാണ് ങ്ങളിലൂടെ ഭാഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഭക്തൻ കുറിക്കുന്നു. വാക്യഘടനയല്ല ഭാഷണത്തിൻ്റെ അതിരുകൾ നിർണ്ണയിക്കുന്നത്. ഇതിലെ വക്താക്കൾക്ക് ഭാഷണത്തോട് പ്രതികരിക്കാനുള്ള കഴിവാണ് അതിൻ്റെ സീമകൾ രേഖപ്പെടുത്തുന്നത്. എന്താണ് സംസാരിക്കുന്നതെന്നും ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുമുള്ള വക്തധാരണയാണ് പദങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും വ്യാകരണീക വിശേഷതകളെയും നിയമിക്കുന്നത്. ഭാഷാസ്വാതന്ത്ര്യ സംബന്ധമായ രാഷ്ട്രീയ സങ്കല്പനത്തെ വിളിച്ചുണർത്തുന്നു. ചില വിശേഷ രൂപങ്ങളുടെ അനിവാര്യതയ്ക്കെതിരായ പോരാട്ടമാണ് ഭാഷ. വർഗസമരമടക്കമുള്ള സാമൂഹിക സംഭവങ്ങൾ ഭാഷയിലാണ് നടക്കുന്നത്. സാമൂഹിക ശക്തി അതിനെ സ്വയം പ്രകാശിപ്പിക്കുന്നതും രാഷ്ട്രമന്ത്രത്തിലല്ല, ഭാഷയിലാണ്. സാമൂഹികമായ നാനാതരം ഊന്നലുകളുടെ ഏറ്റുമുട്ടൽ ഓരോ വാക്കിലും വായിക്കണം. ഭക്തൻ എഴുതുന്നു, ഒരു സവിശേഷ വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും സാമൂഹിക ശക്തികളുടെ സജീവമായ അന്യോന്യവൃത്തിയുടെ നിർമ്മിതിയാണ്. പേജ് 509. ഓരോ ഭാഷണത്തിനുള്ളിലും ഒരാളുടെ അപരൻ്റെയും വാക്കുകളുടെ അന്യോന്യ സംഘടനമാണുള്ളത്. ഭാഷണത്തിലൂടെ നടപ്പിലാകുന്നതും അന്യോന്യവൃത്തിയിൽ നിലനിൽക്കുന്നതുമായ സാമൂഹിക സംഭവമാണ് ഭാഷ. സോഷ്യൽ സ്പീച്ച് എന്ന സജ്ഞ കൊണ്ട് വിവക്ഷിച്ച അർത്ഥമല്ല ഭക്തിൻ അട്ടേർണസ് എന്ന സജ്ഞ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വ്യക്തം. വക്താവിനെ ഭാഷണത്തിൻ്റെ അല്പം ഒരു അധികാരം കൂടുമെന്ന് സോഷ്യൽ സങ്കല്പനം ചെയ്യുന്നത്. ഭാഷ എന്ന വാക്കിന് പകരം സംവേദനം എന്ന വാക്കുപയോഗിക്കാനാണ് ഭക്തിന് താല്പര്യം. ജീവൽ ഭാഷയെ മൃതഭാഷ എന്ന പോലെ കാണുകയും ഭാഷാശാസ്ത്രം ചെയ്യുന്നതെന്ന് ഭക്തൻ ആരോപിക്കുന്നു. ഭാഷ അധിവസിക്കുന്നത് സ്ഥലപരമായ അപരത്തിലും കാലപരമായ ഭൂതത്തിലുമാണെന്ന് ഭക്തൻ പറയും. മൂർത്തമായ ഭാഷണത്തിൽ അത് ജീവിക്കുന്നു. ഭൂതകാലത്തിൻ്റെ മുദ്രകൾ ഭാഷണം പ്രതിദാനം ചെയ്യുന്നു. ഭാഷയുടെ പൊതുമാനങ്ങൾ സദാചാരപരവും നീതിന്യായപരവുമായ പൊതുമാനങ്ങളെ പോലെയാണ്. ഒരു വിശേഷ സമുദായത്തിൽ ഹൃദസ്പന്ദം മേൽപ്പറഞ്ഞ എല്ലാത്തരം പൊതുമാനങ്ങളിലും അന്തർലീനമായിരിക്കുമെന്ന വസ്തുതയാണ് ഭക്തൻ ഊന്നുന്നത്. ഭാഷാ നിയമങ്ങളുടെ യുക്തിശാസ്ത്രം സാമൂഹികമെന്ന അർത്ഥം അതല്ലാതെ വ്യക്തിയുടെ സ്വന്തം കർത്തൃത്വത്തിൻ്റെ കലർപ്പില്ലാത്ത ഊർജത്തിൽ നിന്നല്ല ഭാഷ ഉദയം ചെയ്യുന്നത്. ഭാഷ പൂർണ്ണമായും വ്യക്തിനിഷ്ഠമോ വസ്തുനിഷ്ഠമോ അല്ല, നമ്മളുടെ പ്രവർത്തനം മാത്രമാണ് ഞാൻ. ഒന്ന് ആന്തരിക ഭാഷണത്തിനും ബാഹ്യഭാഷണത്തിനും ഇടയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശരാശരിയുടെ കണക്കാണ് വക്താവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത്. വ്യക്തിചിന്തയാണ് ആന്തരിക ഭാഷണം എന്ന വാക്കിൻ്റെ വിവക്ഷിതം. മനസ്സിനുള്ളിലെയും ലോകത്തിലെയും ചിഹ്നങ്ങളെ ഒരുപോലെ സൂചിപ്പിക്കാൻ പ്രത്യയശാസ്ത്രം എന്ന സജ്ഞയാണ് ഭക്തൻ ഉപയോഗിക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിന് അദ്ദേഹം ഒരു സമ്പൂർണ്ണ നിർവചനം നൽകുന്നില്ല. പ്രത്യയശാസ്ത്രപരമായ എന്തിനും ചിഹ്നശാസ്ത്രപരമായ മൂല്യമുണ്ടെന്ന് ഭക്തൻ പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്ര മണ്ഡലം ചിഹ്നങ്ങളുടെ മണ്ഡലവുമായി സംഗമിക്കുന്നു. ജലത്തിന് പുറത്ത് മത്സ്യം ജീവിച്ചിരിക്കുന്നത് പോലെ ചിഹ്നസമുദ്രത്തിന് വെളിയിൽ മനുഷ്യ മനസ്സ് നിലനിൽക്കുകയില്ല. സംവേദനത്തിൻ്റെ സാക്ഷാത്കാരത്തെയാണ് ചിഹ്നങ്ങളുടെ അസ്തിത്വമെന്ന് പറയുന്നത്. കുരിശ് ഒരു ചിഹ്നമാണ്, അതേസമയം മറ്റൊരു വസ്തുവാണ്. വാക്കിന് മതപരമോ നൈരീതമോ ശാസ്ത്രീയമോ ലാവണ്യപരമോ ആയ ഏത് പ്രത്യയശാസ്ത്ര പ്രവർത്തനവും ഏറ്റെടുക്കാൻ ത്രാണിയുണ്ട്. ഭാഷ തടവറയല്ല, ഒരു പരിസ്ഥിതിക വ്യവസ്ഥയാണ്. ചിന്തയുടെ വികാസം അപരത്തിൽ നിന്നും സ്വത്വത്തിൽ നിന്നുമാണെന്ന് ഭക്തൻ കരുതുന്നു. പ്രത്യയശാസ്ത്രത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് സ്വത്വവും സമൂഹവും. ഭാഷയുടെ സീമകളാണിവ. ഡിസ്കോഴ്സ് ഇൻ ലൈഫ് ഇൻ ഡിസ്കസ് ഇൻ ആർട്ട് എന്ന രചനയിലാണ് കലയെ ഒരു സംവേദനക്രിയയായി ഭക്തൻ വിലയിരുത്തുന്നത്. സാമൂഹികതയുടെ ഒരു വിഭിന്ന രൂപം മാത്രമാണ് സൗന്ദര്യശാസ്ത്രം. തന്നിമിത്തം കലാസിദ്ധാന്തം കലയുടെ സാമൂഹിക ശാസ്ത്രം തന്നെ. എന്നാലും കലയിലെ സംവേദന ഇതര സംവേദനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഭക്തൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ജീവിതത്തിലും കലയിലും വ്യവഹാര നിർമ്മാണാത്മകമാണ്. അതൊരവസ്ഥയുടെ പ്രതിഫലനമല്ല, അവസ്ഥയെ തന്നെയാണ്. എല്ലാ ഭാഷണങ്ങളിലും മൂന്ന് പങ്കാളികളുണ്ട്. പേജ് 510. വക്താവ്, ശ്രോതാവ്, വിഷയം എന്നിങ്ങനെ ഈ മൂന്ന് പങ്കാളികളുടെ പാരസ്പര്യത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നവരാണ് ഭാഷണങ്ങൾ. ഭാഷണമെന്ന നാടകത്തിലെ മനുഷ്യേതര പാത്രമാണ് വിഷയം. പക്ഷേ വിഷയം അതാണ് ഈ നാടകത്തിലെ നായക കഥാപാത്രം. ഗ്രന്ഥകാരനും കഥാപാത്രം എന്ന പോലെയാണ് വക്താവിന് വിഷയം. സ്വത്വം സമൂഹത്തിലെ ഒരു പ്രധാന പ്രവർത്തനമോ ധർമ്മമോ ആണ് ഭക്തീനിയൻ കാഴ്ചപ്പാടിൽ. തന്മൂലം ഭക്തൻ ചിഹ്നത്തിലെ ദൈവത്വം മാത്രമല്ല ഭാഷണത്തിലെ ദ്വൈതത്വം കണ്ടെത്തുന്നു. ഭാഷണത്തിൽ വാചകവും അവാചകവും ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അവാചകത്തെ വക്താവും ശ്രോതാവും തിരിച്ചറിയുന്നുണ്ട്. സ്വത്വം അഥവാ അപരം എന്നിവയുടെ ബന്ധം തന്നെയാണ് ഉക്തം അഥവാ അനുക്തം എന്നിവയുടെ ബന്ധത്തിലുള്ളത്. ഗ്രന്ഥകാരൻ അഥവാ പാഠം അഥവാ വായനക്കാരൻ എന്ന ത്രയത്തിൻ്റെ അന്യോന്യ സംബന്ധത്തിൻ്റെ സമഗ്രത്തിലാണ് ഭക്തൻ ലാവണ്യം ദർശിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളിലെയും മുഖ്യ വ്യവഹാരങ്ങൾ എന്നാണ് ലാവണ്യശാസ്ത്രം. കലയും അകലവും തമ്മിൽ താരതമ്യ ഭേദമേയുള്ളൂ. ആ വ്യത്യാസം കേവലമല്ല, ആപേക്ഷികം മാത്രമാണ്. പാഠവും സന്ദർഭവും തമ്മിലുള്ള ബന്ധമാകട്ടെ സ്വത്വവും അപരവും തമ്മിലുള്ള ബന്ധത്തിന് സമാന്തരമാണ്. സ്വത്വത്തിനും പാഠത്തിനും സമ്പൂർണമായ ശാസ്ത്രത്വം സാധ്യമല്ല. 5. ആഹ്ലാദമേള. ആഹ്ലാദമേളയെക്കുറിച്ച് സ്വസങ്കല്പം ഭക്തിൻ സമാവിഷ്കരിക്കുന്നത് റാബേലയുടെ രചനകളെ വിശദീകരിച്ച് എഴുതിയ റാബേലിസ് ആൻഡ് ഹിസ് വേൾഡ് എന്ന പുസ്തകത്തിലാണ്. 16 നൂറ്റാണ്ടിൽ ഫ്രാൻസ് ജീവിച്ചിരുന്ന റബാലെ എന്ന ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു എഴുത്തുകാരനാണ്. നവോത്ഥാന പഠനങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട ഒരു ക്ലാസിക്കാണ് റബേലയെക്കുറിച്ചുള്ള ഭക്തീനിയൻ വിമർശനം. റബേലയെ ഗ്രാനുറ്റാലും ഭക്തിൻ്റെ പഠനവും വിദൂരമെങ്കിലും സമാനമായ കാലഘട്ടങ്ങളുടെ സൃഷ്ടികളാണെന്ന് പറയാം. മാറ്റത്തിൻ്റെ കാലയളവുകളാണ് അവ രണ്ടും ജന്മമെടുത്തത്. ഒരു സൂര്യൻ്റെ മരണവും മറ്റൊരു സൂര്യൻ്റെ ജനനവും കണ്ടുനിന്നവരാണ് റബാലയും ഭക്തിനും. അതുകൊണ്ടാവണം റബാലയുടെ ഗൂഢവിവക്ഷിതങ്ങൾ വായിച്ചെടുക്കാൻ ഭക്തിന് കഴിഞ്ഞത്. റബാലയുടെ കൃതിയുടെ വിവർത്തിത്വം മാത്രമല്ല ഭക്തനെ ആകർഷിച്ചെന്ന് വ്യക്തം. റബാലയുടെ സ്വാതന്ത്ര്യ വാഞ്ചയെ സ്റ്റാൻലിസ്റ്റ് റഷ്യയിൽ ജീവിതം തള്ളിനീക്കിയ ഭക്തൻ ശ്ലാഘിക്കുന്നതുകൊണ്ടെന്ന ചോദ്യത്തിന് ഒരു മറുപടി ആവശ്യമില്ല. പേജ് 511. റബാലയുടെ പാഠത്തിൽ പറയാതെ വിട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഒന്നാമതായി ഭക്തൻ ചെയ്യുന്നത്. രണ്ടാമതായി അനുവദനീയമായ അനുവദനീയവുമായ ഭാഷകളുടെ സന്തുലിതത്വം നിലനിർത്തിപ്പോന്ന നവോത്ഥാന സമൂഹ വ്യവസ്ഥയുടെ പൊരുളന്വേഷിക്കുന്നു. അനുവദനീയ ഭാഷയുടെയും അനുവദനീയ പദങ്ങളായി കാണുകയാണ് ഭക്തൻ. അങ്ങനെ രണ്ട് ഉപപാഠങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. ആഹ്ലാദമേളയും വിചിത്ര രൂപവുമാണവ. ആദ്യത്തേത് ഒരു സാമൂഹിക സ്ഥാപനമാണെങ്കിൽ രണ്ടാമത്തേത് ഒരു സാഹിതീയ സമ്പ്രദായമാണ്. സാമൂഹികവും സാഹിതീയവും എങ്ങനെയാണ് അന്യോന്യവൃത്തിയെ വ്യാപരിക്കുന്നതെന്ന് ഭക്തൻ പരിശോധിക്കുന്നു. ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഭാഷാമേഖലകൾ യഥാക്രമം ഉന്നതവും അധിഷ്ഠിതവുമായ സംസ്കൃതിയാണെന്ന് പ്രതിഗാനം ചെയ്യുന്നത് ചെന്ന് ഭക്തൻ കാണുന്നു. ഹാസ്യാത്മകമായ രൂപങ്ങളിലൂടെയാണ് ഔദ്യോഗിക ഭാഷയുടെ ഗൗരവതരമായ സ്ഥാനത്തെ അനൗദ്യോഗിക ഭാഷാമേഖല എതിരിടുന്നത്. അത്തരം മൂന്ന് ഫലത നിർഭയ രൂപങ്ങൾ ഭക്തൻ തൊട്ടുകാണിക്കുന്നുണ്ട്. 1. ഓപ്പൺ എയർ ദൃശ്യാവിഷ്കാരങ്ങൾ ആഹ്ലാദമേഖലകളിൽ ആഘോഷിക്കപ്പെടുന്നവയോ ചന്ത ദിവസങ്ങളിൽ പ്രദർശിക്കപ്പെടുന്നവയോ ആണ് പ്രസ്തുത ദൃശ്യാവിഷ്കാരങ്ങൾ. 2. ഹാസ്യാനുകരണങ്ങൾ, വിശേഷിച്ചും പള്ളി അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളൊക്കെ പരിപാടികൾ. 3. പ്രാകൃത ഭാഷണങ്ങൾ, അഭിശാപങ്ങൾ, സത്യപ്രതിജ്ഞകൾ എന്നിവയുടേതായ വിവിധ സാഹിത്യ രൂപങ്ങൾ. ആഹ്ലാദമേളയാണെന്ന് ഇവയിൽ മുഖ്യമെന്നും ഭക്തൻ അഭിപ്രായപ്പെടുന്നു. ഒരു സംഭവമെന്ന നിലയിലും സങ്കല്പനമെന്ന നിലയിലും ആഹ്ലാദമേളകൾക്കിന്ന് അർഹമായ പ്രസക്തി ലഭിക്കാതെയായിട്ടുണ്ട്. നവോത്ഥാന ഘട്ടത്തിൽ എല്ലാ വർഗങ്ങളുടെയും ജീവിതത്തിൽ ഏതാണ്ട് സാങ്കത്യമുണ്ടായിരുന്നു. അക്കാലത്ത് നഗരങ്ങൾ ഒരാണ്ടിൽ ഏതാണ്ട് 3 മാസങ്ങളോളം ആഘോഷങ്ങളിൽ മുങ്ങിപ്പോയിരുന്നു. ലോകത്തെ സംബന്ധിച്ച് അനന്യമായ ഒരഭിവേക്ഷണം ആഹ്ലാദമേളകളിൽ അന്തർലീനമായിരുന്നു. റോമൻ കാത്തലിക് പള്ളിയുടെ അധികാരദണ്ഡ് ചെന്നെത്താത്ത അപൂർവ മേഖലകളിലൊന്നായിരുന്നു കാർണിവൽ. ആഹ്ലാദമേളകളിൽ ദൈവഭക്തിയും മിസ്റ്റിലിസ്റ്റവും കളിയാടിയിരുന്നില്ല. അവയിൽ സ്തോത്രങ്ങൾ ആലപിക്കപ്പെട്ടിരുന്നില്ല. പള്ളിക്കും മതാത്മകതയ്ക്കും പുറത്താണ് ആഹ്ലാദമേളകൾ അരങ്ങേറിയത്. ആഹ്ലാദമേള വാസ്തവം പറഞ്ഞ ജീവിതം തന്നെയായിരുന്നു. ഭക്തൻ എഴുതുന്നു, ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം കാർണിവൽ. അവരതിൽ ജീവിക്കുന്നു, പങ്കെടുക്കുന്നു. ആഹ്ലാദമേളയുടെ കാലത്ത് അതിന് പുറത്ത് ജീവിതമില്ല. അതിൻ്റേതായ നിയമമേ അപ്പോഴുള്ളൂ. അത് ആഹ്ലാദമേളയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപനം ചെയ്യുന്ന നിയമമാണ്. പേജ് 512. കുറഞ്ഞ തോതിൽ അനുഷ്ഠാനവൽക്കരിക്കപ്പെട്ട വിരുദ്ധാനുഷ്ഠാനമാണത്. അപരൻ്റെ ആഘോഷമാണത്. ഒരവധി ദിവസ നാടകമല്ല കാർണിവൽ. അസുഖത്തോട് ബന്ധപ്പെട്ട ഹെറ്ററോഗ്ലോസിയ ആണത്. സമൂഹത്തിലെ ഒരു വിടവാണത്. സമൂഹത്തിൻ്റെ ക്രമത്തെ പൂർത്തീകൃതവും നിത്യവും നിയതവും ഒരേകീഭൂത പാഠമായാണ് അതിപ്രത്യക്ഷമായ ശാസ്ത്രം സങ്കല്പിക്കുന്നത്. പ്രസ്തുത സങ്കല്പത്തിന് ഒരു ഭീഷണിയാണ് ആഹ്ലാദമേള. ഉത്സവമേളങ്ങളിലെ ചിരി വൈരുദ്ധ്യത്തിൻ്റെ അടയാളമാണ്, മാറ്റത്തിൻ്റെ സൂചകമാണ്. സന്തുഷ്ടമായ ഭാവിയെ അത് പരികൽപ്പന ചെയ്യുന്നു. ഔദ്യോഗിക പക്ഷം ഭൂതകാലത്തിൻ്റെതാണ്. ആഹ്ലാദമേള ഭാവി കാലത്തിൻ്റെതും. നിത്യം, അചലം, കേവലം, അവികാര്യം മുതലായ കൽപ്പനകളെ അത് ഉല്ലംഘിക്കുന്നു. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യമായ ചിരിക്കുന്ന മുഖമാണ് കാണുന്നത്. ലോകത്തിൻ്റെ അപൂർണവും വിവൃതവുമായ സംഭവത്തിൻ്റെ ഉത്സവമാണ് കാർണിവൽ. ലോകത്തിൽ മാറ്റവും നവീകരണവും സംഭാവ്യമാണെന്ന അറിവിൻ്റെ ഉന്മൂലനമാണ്.